പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നേഹം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന നല്ലവനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവ് നാമത്തിൽ ഒന്നിനെ പരിപാലിക്കുന്നതിന് വാഴ്ത്തപ്പെട്ടവനാവുന്നു ഉരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സിസ്താവേ നിനക്ക് സ്തുതി, പാപികളാ നിന്റെ ഇടയാരോട് കരുണ. നിശ്ചയ രാജാവേ നിനക്ക് സ്തുതി, ബാർക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനോദങ്ങളോട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കുന്നതിനുള്ളതാകുന്നു. അമ്മീൻ നിറഞ്ഞവറിയമേ, നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ഒരു ഫലമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യാമൃതപുരമേലും രാൻ്റെ അമ്മേ, പാപികളാടിയങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വർണ്ണസ്നേഹത്തും ദേവന്തമ്പുരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ. അമ്മീൻ ദൈവമായ കർത്താവേ, കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തമ്പുരാനെ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ അരിപ്പാൻ്റെ സഹായിക്കണമേ. ദൈവം ഞങ്ങളുടെ എല്ലാവരുമായിട്ടുള്ള ശുശ്രൂഷകളും ഞങ്ങളുടെ എല്ലാവരുമായിട്ടുള്ള പ്രവർത്തനങ്ങളും അവിടുത്തേക്ക് പ്രീതികരമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. മണത്തമുടൻ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ പഠിക്കുന്ന ക്ലാസുകളും ചിന്തകളും ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് മുതൽക്കൂട്ടായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ഇന്നത്തെ ബൈബിൾ ക്ലാസ് നയിക്കുന്ന അവിടുത്തെ ദാസിയത്തിന്റെ സന്നദ്ധികൾ തരുന്ന അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ ശുശ്രൂഷ ദൈവമേ നിവർത്തിപ്പാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ. വചനം കേൾക്കുന്നവരിലും ദൈവമേ വചനം ശുശ്രൂഷിക്കുന്നതിലും അവിടുത്തെ ആത്മാവിന് പകരണമേ. ഇത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുസന്നദ്ധികൾ തരുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹത്തോടെ സ്വർഗം വഴി നടത്തണമേ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായ തിരുസന്നദ്ധികൾ അവിടുന്ന് ചേർത്ത് നിർത്തണമേ. ഞങ്ങളുടെ ഇടവകളെ അവിടുന്ന് പാടിക്കണമേ. ഞങ്ങളുടെ നയിക്കുന്നവരെ ഇടയന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രധാനാചാരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുമേനയുടെ ശുശ്രൂഷകൾ അനുഗ്രഹരുമായിരിക്കാൻ ദൈവമേ സഹായിക്കണമേ. സഭയുടെ കുമ്പ് അവിടുന്ന് ഉയർത്തണമേ. സഭയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ തിരുസന്നിധികൾ തരുന്നു. ദൈവമേ അനുഗ്രഹത്തോടെ തിരുസന്നിധി ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. ഞങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ദൈവമേ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ കൂടുതൽ കരുപിടിപ്പിക്കുവാൻ തക്കൊണ്ടും സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയെ തിരുസന്നിധികൾ തരുന്നു. അവിടെ എവിടെയായിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കുകാരാവുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൽ ദൈവമേ ശുശ്രൂഷ അയച്ചിരുവാൻ ഞങ്ങളെ അവിടെ നിലയാക്കണമേ. നല്ല നിലത്ത് വീണവിത്ത് പോലെ ദൈവമേ അനുഗ്രഹത്തിന്റെ ഫലം കായ്പാനും ഞങ്ങളായിരിക്കുന്ന അനുഭവങ്ങളിൽ ക്രിസ്തീയ സാക്ഷ്യം നിർവഹിപ്പാനും ഞങ്ങളോട് സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അല്പസമയം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കും ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളും സ്തുതിപ്പാനായിട്ട് തന്നെ ആമേൻ.
ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഇന്ന് പി സി ജോസഫിനാണ് ക്ലാസ് എടുക്കേണ്ടത്. പക്ഷെ അച്ഛന് ഒരു എമർജൻസി മൂലം നാട്ടിൽ പോകേണ്ടി വന്നത് മൂലം നമ്മളിപ്പം കൊച്ചുമ്മയാണ് എടുക്കുന്നത്. നമ്മുടെ വൈസ് പ്രസിഡന്റ് ഫാദർ ബിന്നിക്കുരുവിളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി തന്നുവല്ലോ. അച്ഛന്റെ വൈഫ് ലതാ കൊച്ചുമ്മയാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പം കൊച്ചമ്മ അച്ഛൻ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് കാൽഗറി കാനഡയിലെ വികാരിയാണ്. കൊച്ചമ്മയും അവിടെ വളരെ ആക്റ്റീവായിട്ട് ഒരു പ്രവർത്തനം ചെയ്യുന്ന ഒരു കൊച്ചമ്മയാണ്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടും അവിടുത്തെ ടാലന്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും എസ് എ കോമ്പറ്റീഷനും പരീക്ഷയും എപ്പോഴും വളരെ ഭംഗിയായിട്ട് ആ പള്ളിയിൽ നിന്ന് നമുക്ക് ഇടപെടൽ കിട്ടുന്നുണ്ട്. അത് കൊച്ചമ്മയുടെയും അച്ഛന്റെയും പ്രത്യേകമായിട്ടുള്ള നന്ദി, കൊച്ചമ്മയ്ക്കും അച്ഛനും പ്രത്യേകമായിട്ടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നു. അവരുടെ പ്രത്യേകമായിട്ടുള്ള കരുതൽ മൂലമാണ് ഇത്രയും ആളുകൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനിട വരുന്നത്. അപ്പൊ അതിനകത്ത് കൊച്ചമ്മയ്ക്ക് ഒരു നല്ല പങ്കുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി കൊച്ചമ്മയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൊച്ചമ്മയെ പറഞ്ഞാട്ടെ.
താങ്ക്സ് ആന്റി. ഏകാദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരിമാരെ, അമ്മ ഓർപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛനാണ് അന്നമ്മയും പാസ്റ്ററും എന്ന ബുക്ക് നമ്മെ പഠിപ്പിക്കുന്നത്. അച്ഛൻ അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകുന്ന വന്നുകൊണ്ട് തിരക്കത്തിലുള്ളതായ ഒരു അറേഞ്ച്മെന്റ് നടത്തേണ്ടതായിട്ട് വന്നു. ആദ്യ ദിവസം തന്നെ ക്ലാസ് തുടങ്ങാതിരിക്കാനായിട്ട് ഒരു പകരക്കാരിയാകുവാൻ ഞാൻ സമ്മതിക്കുകയായിരുന്നു. ഞാൻ തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല. അന്നമ്മ ആ ബുക്കിൽ പറയുന്ന പോലെ സൺഡേ സ്കൂൾ പഠനവും ആരാധനാമധ്യയുള്ള പ്രസംഗങ്ങളും പ്രാർത്ഥനയോഗങ്ങളുടെ പ്രസംഗങ്ങളും മനസ്സമാജത്തിൻ്റെ ക്ലാസ്സുകളും പിന്നെ അല്പസ്വല്പ വേദപുസ്തക വായനയും ഒക്കെ മാത്രമാണ് എൻ്റെ വിശ്വാസ പഠനത്തിൻ്റെ അടിസ്ഥാനം. അതോടൊപ്പം ആരാധനാ ജീവിതവും അനുഭവ ബോധ്യവും തരുന്ന ആത്മീയ ജീവിതത്തിൻ്റെ നിർസാക്ഷ്യങ്ങളും ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കുണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ നിങ്ങളെ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചുമതലയിലേക്ക് കടക്കുകയാണ്. ചന്ദമാമ പറഞ്ഞത് ജനറലായി എന്തെങ്കിലും ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ നോമ്പെന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷനോ പറഞ്ഞാൽ മതിയെന്നാണ്. പക്ഷേ പി സി ജോർജ് ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആ ഒരു ഇൻട്രഡക്ഷൻ പറയേണ്ടതായിട്ട് വരും. അങ്ങനെ അല്ലാതെ സബ്ജക്റ്റിലെ ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെടുകയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്വല്പം പൊതു ചിന്തകളും പിന്നെ നോമ്പിനെ പറ്റിയുള്ള ചെറിയ ഒരു അറിവും പങ്കുവെക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. മറിയ സമാജവും മറ്റ് ആത്മീയ സംഘടനകളും ഒക്കെ നമ്മുടെ ഭദ്രാസനത്തിലും സഭയിൽ മൊത്തമായും വേദപുസ്തക പഠനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ വളരെയധികം ശാസ്ത്രീയമായ അറിവുകൾ ഉൾപ്പെടെ ലോക ജീവിതം ധാരാളം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലാണെങ്കിൽ വിവര സാങ്കേതിക വിദ്യ പ്രകാശ വേഗത്തിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഈ വീൽ ചെയറിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, സംസാരിക്കുന്ന ശേഷിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഒരു മെഷീൻ വഴിയാണ് പുറം ലോകത്തെ അറിയിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഈയിടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കണ്ടു, ഇങ്ങനെ പോയാൽ കമ്പ്യൂട്ടറുകൾ മനുഷ്യനെ കീഴടക്കുന്ന കാലം ഒട്ടും വിദൂരമല്ല, അതായത് മനുഷ്യരാശിയുടെ നാശം തന്നെ അതുകൊണ്ട് സംഭവിക്കുമെന്ന് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കണ്ടു. ഇന്നിപ്പം നമ്മൾ ഉപപ്രയോജനപ്പെടുത്തുന്ന ഈ ടെലിഫോണിക് ക്ലാസ് ഉൾപ്പെടെ ഈ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം ഫലങ്ങൾ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അവ നമ്മെയും നമ്മുടെ തലമുറയെ തന്നെയും അടുത്തു വരുന്ന തലമുറയെ ഒക്കെ ദൈവകേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് തെറ്റിക്കുന്നതിനോ അകറ്റുന്നതിനോ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ വേദപുസ്തക പഠനത്തിന്റെയും സഭാവിശ്വാസ പഠനത്തിന്റെയും ഒക്കെ പ്രസക്തി. എന്നാൽ അത് ഉദ്ദേശിക്കുന്ന ഫലം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. കുട്ടികളെ സൺഡേ സ്കൂളില് പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയിൽ വിശ്വസിക്കുന്നത്, സഭയിൽ ചേർന്ന് വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് അതിനൊന്നും വലിയൊരു വ്യക്തമായ ഉത്തരം പറയാനില്ല. ഞങ്ങൾ അത് ജനിച്ചു അതുകൊണ്ട് എന്നുള്ള നമ്മൾ ഈ സഭയുടെ കാര്യങ്ങൾ ചിലർ വിറോടെ വാദിക്കുന്നവരൊക്കെ ആണെങ്കിലും അവരോടും ചോദിച്ചാൽ ചിലപ്പോൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുമ്പോഴും ഉത്തരം ഇതൊക്കെ തന്നെയായിരിക്കും. ഏകദേശം ഘടനാപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടെന്നല്ലാതെ ആശയത്തിൽ വലിയ മാറ്റം ആ ഉത്തരങ്ങൾക്കും കാണാറില്ല. ഇവിടെയാണ് നമ്മൾ ഈ അനാമ പഠിച്ചതുപോലെ ആത്മാർത്ഥതയുള്ളൊരു പഠനത്തിന്റെ ആവശ്യകത നിൽക്കുന്നത്. മാതൃകാപരമായ ആത്മീയ ജീവിതം നയിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങള് ഒരു വളർന്നു കഴിയുമ്പോൾ പേരൻസിനെ പോലെ തന്നെ ആത്മീയ ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളായി തീരുന്നത് ചിലയിടത്തെങ്കിലും ചിലപ്പോഴെങ്കിലും ഒക്കെ കാണാറുണ്ട്. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിനും ബുദ്ധിക്കും വേണ്ടതായ പോഷകാഹാരം നൽകുന്നതിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെയോ അതിലുപരിയായോ മനസ്സിനും ആത്മാവിനും വേണ്ടതായ പോഷകാഹാരം കൊടുക്കുന്നതിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കത്തോലിക്ക സഭയിലെ ഒരു പരിശുദ്ധനായിരുന്നു സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ അമ്മ മോനിക്ക വളരെ വിശ്വാസമുള്ള, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തോടൊപ്പം വസിച്ച ഒരു മഹളാരത്നമായിരുന്നു. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതിന് കോൺട്രഡിക്ടറി അല്ല, ഈ അമ്മ വളരെയധികം ശ്രദ്ധിച്ചിട്ടും ഈ മകൻ അത്ര നല്ല ഒരു ജീവിതത്തിന്റെ ഉടമയായിട്ടല്ല വളർന്നത്. എല്ലാവിധത്തിലുമുള്ള തെറ്റായ രീതികളും ആ മകൻ പാലിച്ചു. അങ്ങനെ ഒരു 10-16 വയസ്സായ സമയത്ത് മകൻ അമ്മയോട് പറഞ്ഞു, ഞാനിനി റോമിലേക്ക് പോവുകയാണ്, റോം എന്ന നഗരത്തിലേക്ക് പോവാണ്, ഇനി അവിടെയാണ് ജീവിക്കാൻ പോകുന്നത്, അവിടെയാണ് പഠിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അമ്മയ്ക്ക് വളരെ വിഷമമായി. കാരണം ഈ റോം എന്ന് പറയുന്ന നഗരം അന്ന് വളരെയേറെ മ്ലേച്ഛതകൾ നിറഞ്ഞ ഒരു നഗര സംസ്കാരമായിരുന്നു അന്ന് റോമിലുണ്ടായിരുന്നത്. അപ്പൊ ഇത്രമാത്രം തെറ്റായി നടക്കുന്ന ഒരു മകൻ ആ ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ എന്തായിരിക്കും അപ്പോൾ ഉള്ളത് എന്നോർത്തി അമ്മ ഒത്തിരി വിഷമിക്കുകയും ആ മകൻ പിറ്റേ ദിവസം പോകുമെന്ന് പറഞ്ഞപ്പോൾ രാത്രി മുഴുവനും അവര് മുറിക്കകത്തിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. വളരെ പ്രത്യാശകരമായ മറുപടികളൊക്കെ തന്റെ പ്രാർത്ഥനയിൽ ലഭിച്ചു. അവര് രാവിലെ എഴുന്നേറ്റ് മോൻപായ പോയി കാണില്ല എന്നുള്ള വിചാരത്തിൽ ആ മുറി ചെന്ന് നോക്കുമ്പോൾ മോൻ ഒരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഈ അമ്മയ്ക്ക് വളരെ വിഷമമായി, തന്നെ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മോൻ പോയല്ലോ എന്നുള്ള വിഷമമായി. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് വിശുദ്ധ ആംബ്രോസ് എന്ന് പറയുന്ന ഒരു ആളിനെ അദ്ദേഹം അവിടെ വെച്ച് കണ്ടുമുട്ടുകയും ആ തൻ്റെ ജീവിതത്തിന് വലിയ വ്യത്യാസം വരുത്തുകയും പിന്നെ കത്തോലിക്ക സഭയിലെ ഒരു വലിയ പരിശുദ്ധനായിട്ട് ഈ അഗസ്റ്റിൻ തീരുകയും ചെയ്യും. നമ്മൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നവനാണെന്ന് നമുക്ക് പല അനുഭവങ്ങൾ അഗസ്റ്റിൻ്റെ തന്നെയുള്ള ധാരാളം അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ആത്മാവിന് വളരാനുള്ള പോഷകാഹാരങ്ങൾ എങ്ങനെയാണ് നമ്മൾ നൽകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ പോഷകാഹാരങ്ങൾ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് തൻ്റെ ഉപദേശത്തിൽ അത്രയും, ഈ ലോക വ്യാപാര കാലത്തെ ഉപദേശത്തിൽ അത്രയും തന്നെ ആത്മാവിനെ നേടുന്നതിന്, സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ഉപദേശിച്ച് ആത്മാവിനെ നേടുക. ഇഷ്ടം മത്തായിയുടെ സുവിശേഷം 10:39 വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ജീവനെ നേടുന്നവനൊക്കെയും അതിനെ കളയും, എന്നാൽ എൻ്റെ നിമിത്തം അതിനെ ഉപേക്ഷിക്കുന്നവനോ അതിനെ നേടും. ലൂക്കോസിന്റെ സുവിശേഷം 12:21 വാക്യത്തിലും പറയുന്നുണ്ട്, എല്ലാം കൂട്ടിവെച്ചാലും സർവ്വലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നീ ചോദിച്ചാൽ, നിന്നോട് ചോദിച്ചാൽ നീ എന്ത് ചെയ്യും. അങ്ങനെ ഉടനീളം നമുക്ക് കർത്താവിന്റെ ഉപദേശങ്ങൾ കാണാൻ സാധിക്കുന്നത് ആത്മാവിനെ സൂക്ഷിക്കുക എന്നുള്ള, ആത്മാവിനെ രക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് തന്നെ ഈ ലോകത്തിലേക്ക്, ആത്മാക്കളെ രക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് തന്നെ ഈ ലോകത്തിലേക്ക് വന്നതും. നമ്മളിപ്പോൾ ഈവൻ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിലും ഹൈന്ദവ ചിന്തകളിലൊക്കെ മോശം നേടുക, മോശം നേടുക എന്നുള്ളതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. അപ്പം ആത്മാവിനെ നേടുക എന്നുള്ളത് ഒരു മതജീവിതം നയിക്കുന്നവർ അല്ലെങ്കിൽ ഒരു ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളൊക്കെയും ആത്മാവിനെ നേടുവാൻ വളരെയധികം ആകാംക്ഷയുള്ളവരാണ്. അപ്പോൾ അതിൻ്റെ ആരംഭത്തിൽ നമുക്ക് പാനീയ രൂപത്തിലുള്ള ഭക്ഷണമാണ് ആവശ്യം. ആത്മാവിന്റെ ശൈശവാവസ്ഥയിൽ പരിശുദ്ധ പറയുന്നുണ്ട്, ഖരവസ്തുക്കൾ നിങ്ങൾക്ക് വശിപ്പാറായിട്ടില്ല, അതുകൊണ്ട് പാൽ അത്രയും നിങ്ങൾക്ക് തരുന്നത്, പാനീയ രൂപത്തിലുള്ള ഭക്ഷണം. അപ്പം ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന് ആവശ്യം ദൈവമുണ്ടെന്നുള്ള ബോധ്യമാണ്. നമ്മൾ ഓരോരുത്തരിലും ദൈവമുണ്ടെന്നുള്ള ശരിയായുള്ള ബോധ്യം ഉണ്ടാകണം. ദൈവത്തെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, മരണാനന്തര ജീവിതം നേടുന്നവർക്ക് ഒക്കെ ഈ ഉള്ള ആദ്യപടി ഇത് തന്നെയാണ്. നമ്മുടെ ചരിത്രങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിൽ ഈ വർത്തമാനകാലത്ത് നടത്തുന്ന സംഭവങ്ങളെയൊക്കെ നോക്കുമ്പോൾ എത്ര എത്ര തെളിവാണ് നമുക്ക് ദൈവമുണ്ട് എന്നുള്ളതിന് ലഭിക്കുന്നത്. എല്ലാവർക്കും അറിയാം, അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. യോജിച്ച പ്രായത്തിൽ സൺഡേ സ്കൂളിൽ വിടാതെ, വേദവും പഠിപ്പിക്കാതെ, മാതൃക കാണിക്കാതെ, മൂല്യമുള്ള ജീവിതം നയിക്കാതെ മാതാപിതാക്കൾ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ ഈ ബോധ്യം കുഞ്ഞുങ്ങൾക്ക് കിട്ടുക താമസിച്ചായിരിക്കും. അല്ലെങ്കിൽ അത് കിട്ടാതെ തന്നെ വന്നേക്കാം. ചിലരുടെയൊക്കെ അനുഭവത്തിൽ പറയുന്നിട്ടുണ്ട്, ബുക്ക് വായിച്ചപ്പോഴാണ്, ആ ഫിലിം കണ്ടപ്പോഴാണ് ഞങ്ങളത് തിരിച്ചറിഞ്ഞത് എന്നൊക്കെ. അപ്പൊ അതിലുപരിയായിട്ട് നമുക്കത് ജീവിതത്തിന്റെ ചെറുപ്രായത്തിൽ തന്നെ ശൈശവാവസ്ഥയിൽ തന്നെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടതായ നിങ്ങൾ അതാത് പ്രായത്തിൽ ചേരുന്ന വിധത്തിൽ കഥകളിലൂടെ ആണെങ്കിലും മാതൃകകളിലൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് കാട്ടിക്കൊടുക്കാൻ സാധിക്കും. ഈ ബോധ്യമുണ്ടാകുന്ന ഒരാളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നീട് അവർക്ക് ദൈവം ഒരു കൺസെപ്റ്റ് അല്ല. ബോധ്യം എന്ന് പറയുന്നതിൽ അവിടെ കർത്താവ് ദൈവം ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷെ പിന്നീട് നമ്മൾ ധാരാളം അവനെക്കുറിച്ച് അറിയുവാനായിട്ട് ശ്രമിച്ചു. ഒരു അമിതമായ ദാഹം നമുക്ക് ഈ ബോധ്യം തന്ന അല്ലെങ്കിൽ ആ ബോധ്യമായിരിക്കുന്ന ദൈവത്തെ അന്വേഷിക്കാനുണ്ടാകും. നമ്മൾ പലതും വായിക്കും, നമ്മൾ പലതും പഠിക്കും, നമ്മൾ ഒത്തിരി അന്വേഷിക്കും. അപ്പൊ ഇത് ഒരു ഈ പഠനം എന്ന് പറയുന്നത് ഒരു രണ്ടാമത്തെ സ്റ്റെപ്പാണ്. പഠനത്തിലൂടെ ദൈവത്തിന്റെ പദ്ധതികളെ പറ്റി നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധ വേദപുസ്തകത്തിലെ പുതുനിയമത്തിലൂടെ നമുക്ക് കർത്താവിന്റെ രക്ഷാകരമായ പദ്ധതികളെ പറ്റി അറിയാം. മനസ്സിലാക്കിയുള്ള വലിയ സ്നേഹത്തെ പറ്റി അറിയാം. സ്വഭാവിശ്വാസത്തിന്റെ വിശദമായ പഠനത്തിലൂടെ ദൈവത്തിനനുസാരമായ ജീവിതത്തെ തന്റെ മക്കൾക്ക് സാധ്യത പ്രായമാക്കുവാൻ എപ്രകാരമാണ് അതിന്റെ ആരാധനാ രീതികളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്നും അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ദൈവഹിതത്തിന് അനുരൂപമായ ജീവിതത്തിന് എത്രമാത്രം സഹായമാകുന്നു, നിർവഴി കാട്ടുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അറിവിലും വിശ്വാസത്തിലും വളരുമ്പോൾ നമ്മുടെ ജീവിത യാത്രയിൽ ധാരാളം റിക്വയർമെന്റ്സ് ഒക്കെ വരും. ചിലപ്പോൾ രോഗത്തിൽ നിന്നുള്ള മോചനമാകാം, പഠനത്തിന്റെ ആവശ്യങ്ങളാകാം, അങ്ങനെ പലതും ഉണ്ടാകും. ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാൻ പ്രാർത്ഥന കുറച്ചുകൂടെ ആഴമേറിയതാകും. നമ്മൾ ആ റിക്വയർമെന്റ്സ് വരുമ്പോൾ കുറച്ചുകൂടി ആഴത്തിലായിരിക്കും പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ്. നമുക്കറിയാം തനിയന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് ചന്ദ്രക്ക് മേശക്ക് അഭേദൻ ഗോ എന്നിവരൊക്കെ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ എത്രമാത്രം വിശ്വാസത്തിന്റെ ഉടമകളാണ് ദൈവത്തെ അറിയുന്ന മക്കളാണ്. മറ്റു ശിമോനിയുടെ മക്കളെ പറ്റി നമ്മൾ കാണുന്നുണ്ട്, ശമൂൽ പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട്. എത്രയൊക്കെ ഉദാഹരണങ്ങൾ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മള് നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവരായിത്തീരും ഈ അവസ്ഥയിൽ നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ. ചില സമയത്ത് നമുക്ക് യെസ് ആയിരിക്കും ഉത്തരം കിട്ടുക ചില റിക്വയർമെന്റ്സിന്, ചില സമയത്ത് നോ ആയിരിക്കും. പക്ഷേ ആ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തില് ഹിസ്കിയ രാജാവിനോട് ഒരു സന്ദേശം അയക്കാൻ യെശയ്യ പ്രവാചകനെ ദൈവം അയക്കുന്നുണ്ട്. ആ അറിവ് ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഹിസ്കിയ രാജാവ് ഉടൻ തന്നെ മരിക്കും, അതുകൊണ്ട് ഗൃഹകാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കുക എന്നുള്ളതായിരുന്നു. ഈ വിവരം പ്രവാചകനിൽ നിന്ന് കേട്ട രാജാവ് വളരെ വിഷമത്തോടുകൂടി ദൈവസന്നിധിയിൽ കരഞ്ഞു നിലവിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കരഞ്ഞു നിലവിളിക്കുന്ന രാജാവിന്റെ വിളി കേട്ട ദൈവം ഹിസ്കിയ പ്രവാചകൻ കൊട്ടാര മതിൽ പുറത്ത് കടക്കുന്നതിന് മുമ്പായിട്ട് അടുത്ത പ്രവചനം കൊടുക്കുകയാണ്. നീ തിരിച്ചു ചെല്ലുക, നീ ഹിസ്കിയ രാജാവിനോട് പറയണം, അവന് നീ ഞാൻ 15 15 കൂടി ഞാൻ ആയുസ് നീട്ടി തന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും തന്റെ പ്രാർത്ഥനയ്ക്ക് യേസെന്നുള്ള ഒരു ഉത്തരം കിട്ടുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ യേസ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുമ്പോൾ നമുക്കൊക്കെ വളരെ വലിയ സന്തോഷമുണ്ട്. എന്നാൽ പലരും വിചാരിക്കും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ പ്രൊട്ടസ്റ്റന്റ് സെക്ടേറിയൻ വിശ്വാസത്തിലൊക്കെ ജീവിക്കുന്നവര് പലരും പറയുന്നു, ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി യേസുകൾ കിട്ടുമ്പോൾ നമ്മൾ ആത്മീയമായി വളരെ വളർന്നു എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ. എന്നാൽ അത് ആത്മീയതയുടെ ഒരു ശൈശവാസ്ഥ തന്നെയാണ്. ശൈശവാസ്ഥയിൽ നിന്ന് നമ്മൾ അവിടെ ഒട്ടും വളർന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ അവിടെ ഇതിൽ ലഭിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ലോകമോഹികളാണ്. കാരണം നമ്മൾ ലോകത്തിന്റെ മക്കളായതുകൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ളതായിട്ടുള്ള റിക്വയർമെന്റ്സ് ഒക്കെ വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന അവിടെ നമ്മൾ തന്നെയാണ്. നമ്മളാ ചൂസ് ചെയ്യുന്നത്, എനിക്ക് രോഗമില്ലാത്ത അവസ്ഥ വേണം അല്ലെങ്കിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് അവിടെ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആത്മീയാവസ്ഥയുടെ ശൈശവാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ചില സമയത്ത് നമ്മൾ നോകൾ കേൾക്കാറുണ്ട്. ഈ നോകൾ എന്ന് പറയുന്നത് ഇപ്പം പൗലോസ് അപ്പോസ്തലൻ കർത്താവ് കഴിഞ്ഞാൽ ക്രിസ്ത്യസഭയുടെ ഏറ്റവും വലിയ നേട്ടമാണ്. പക്ഷെ അദ്ദേഹം തന്റെ ശരീരത്തിലെ ഒരു അവസ്ഥ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കർത്താവ് നോയാ പറയും. ജഡത്തിലെ മുള്ളു മാറുവാൻ പ്രാർത്ഥിച്ചു. നിന്റെ കൃപ എനിക്ക് എന്റെ കൃപ നിനക്ക് മതി എന്നാണ് കർത്താവ് അവിടെ മറുപടി കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള നോവുകളൊക്കെ ധാരാളം വരുമ്പം നമ്മൾ തന്നെ ഇപ്പം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം പല നോവുകളും പല നമ്മുടെ ആവശ്യങ്ങളും നിറവേറ്റപ്പെടാതിരുന്നത് നല്ലതായി എന്ന് കാലം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അയ്യോ അതന്ന് എനിക്ക് കിട്ടാതിരുന്നത് എത്ര നന്നായി എന്ന് നമ്മൾ പിന്നീട് ചിന്തിക്കും. പക്ഷെ അന്നേരം അങ്ങനെ ചിന്തിക്കത്തില്ല. ഇവിടെയാണ് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി ഒരു കാര്യം അംഗീകരിക്കും, ശരിയാണ് എന്റെ ബുദ്ധിയേക്കാൾ വലുത് ദൈവത്തിന്റെ ബുദ്ധി തന്നെയാണ്, ദൈവത്തിന്റെ പദ്ധതി തന്നെയാണ് എന്നുള്ളൊരു തീർച്ചപ്പെടലുണ്ട്. ഇവിടെ നമ്മുടെ നമ്മള് മനസ്സില്ലാ മനസ്സോടെ എങ്കിലും ഈ ദൈവത്തിന്റെ നോകൾ സ്വീകരിക്കാൻ തയ്യാറാകും. ഈ നോകൾ സ്വീകരിക്കാൻ തുടങ്ങുക എന്ന് പറയുന്നത് ഒരു ആത്മീയ ജീവിതത്തിലെ വലിയൊരു പോഷകാഹാരമാണ്. നമ്മൾ ശൈശവത്തിൽ നിന്നും കുറച്ചുകൂടി വളരാൻ തുടങ്ങുന്ന അവസ്ഥയാണ് അവിടെ. ജീവിതത്തിൽ ഇങ്ങനെ വലിയ നോവുകളൊക്കെ വരുമ്പോൾ ചിലരൊക്കെ വീണു പോകും, ചിലരൊക്കെ ദൈവത്തെ ഉപേക്ഷിച്ചു പോകും. എന്നാൽ ചിലരൊന്നും ദൈവത്തെ ഉപേക്ഷിക്കില്ല. കാരണം വളരെ വ്യക്തമായിട്ട് യാതൊരു ഹോപ്പും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ദൈവം പ്രവർത്തിച്ച അനുഭവം നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ദൈവം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാനും പറ്റില്ല. മറ്റൊരിടത്തും ആശ്രയവുമില്ല. ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒത്തിരി കരയും, വിലപിക്കും, നോമ്പെടുക്കും, ഉപവസിക്കും, പ്രാർത്ഥനയിൽ മുതിർന്ന് കുതിർന്ന് വീഴും. നമ്മൾ അങ്ങനെ നമ്മുടെ ആത്മാവിനെ നമ്മൾ വളർത്തുകയാണ്. ദൈവത്തിന്റെ അംശമുള്ളപ്പോഴാണ് ഓരോരുത്തരും അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിതമാകുന്നത്. ആ ദൈവത്തിന്റെ ദൈവാംശമായ ആത്മാവുണ്ട്. നമ്മുടെ മാമോദീസയിൽ നമുക്ക് പൂർണ്ണമായി പുതുതാക്കപ്പെട്ട് ലഭിക്കുന്നുണ്ട്. നമ്മുടെ വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ വീണ്ടും വീണ്ടും അത് പുതുക്കപ്പെടുന്നുണ്ട്. എപ്പോഴും നമ്മുടെ മനസ്സ് അതിന് തക്കവണ്ണം ഒരുങ്ങിയിരുന്നാലാണ് അതിൻ്റെയൊക്കെ ഫലം ലഭിക്കുക. ചില വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ തിരുവത്താഴത്തിൽ എല്ലാവരും കുർബാന സ്വീകരിക്കുന്ന കൂട്ടത്തിൽ യൂതയും കുർബാന സ്വീകരിക്കുന്നുണ്ട്. അപ്പവും മീനും സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ആ സ്വീകരണത്തിന്റെ ശേഷം യൂത ചെയ്തത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, ഈ നോവുകൾ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാകണം. ഞാൻ പറഞ്ഞു നേരത്തെ അവസ്ഥയിൽ മനസ്സില്ലാ മനസ്സോടെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം. കാരണം നമ്മളുടെ അനുഭവങ്ങൾ നമ്മളെ പഠിക്കും. പിന്നീട് അങ്ങോട്ടുള്ളതായ യാത്രയിൽ ധാരാളം കഷ്ടതകളുണ്ട്, സന്തത സഹചാരിയായി കഷ്ടതകളുണ്ട്. കർത്താവ് പറയുന്ന ഒരുവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നാൾതോറും എൻ്റെ കുരിശടുത്തിനെ അനുഗമിക്കട്ടെ. എന്റെ പാനപാത്രം കുടിക്കുകയും എന്റെ കാസ ഏൽക്കുകയും ചെയ്യുന്നവർക്കല്ലാതെ ആർക്കും എന്റെ വളർത്തുഭാഗത്തോട് ഭാഗത്തോടിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇനി നമ്മൾ ഇങ്ങനെ ഒരു വളർച്ചയിലെത്തിയാൽ ഭൗതിക ജീവിതത്തിൽ ധാരാളം തകർച്ചകൾ നമുക്ക് കൂടും. നമുക്ക് സമാധാനമില്ലായ്മ ഉണ്ടാകും, മാറാ രോഗങ്ങളുണ്ടാകും. അങ്ങനെ ഭൗതിക ജീവിതത്തിൽ കാലം മായ്ക്കാത്ത തന്നെ ധാരാളം ശ്രമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. പക്ഷെ എന്നാൽ പോലും ഈ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇവകളെ മാറ്റുവാനായിരിക്കത്തില്ല, ഇത് ഫേസ് ചെയ്യുവാനുള്ള ശക്തിക്കായി. കാരണം എൻ്റെ ദൈവത്തിൽ നിന്നും എനിക്ക് നന്മയല്ലാതെ ഒന്നും വരികയില്ല, എൻ്റെ ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ഒരു മിസ്റ്റേക്കും ഉണ്ടാകുകയില്ല എന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് നേരിടുവാൻ എൻ്റെ മാനസികമായ ബലഹീനതകളെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് ശക്തി തരണേ എന്നായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ സ്വയം അവിടെ കുറഞ്ഞു കുറഞ്ഞു പോകും. അറിയാം, ഞാൻ കർത്താവിന്റെ ദാസി, നിരക്കിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ സ്വയം ഇല്ലാതാകുന്ന ഒരു അവസ്ഥ, ഹൃദയം സമാധാനം കൊണ്ട് നിറയുകയും ദൈവസ്നേഹം നമ്മിൽ നിറഞ്ഞനുഭവിക്കുകയും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ, ഞാൻ കഷ്ടതയെ സ്നേഹിച്ചു തുടങ്ങും. മനസ്സില്ലാ മനസ്സോടെ കഷ്ടതകളെ അംഗീകരിച്ച് നമ്മൾ സന്തോഷത്തോടെ പിന്നീട് സ്വീകരിക്കാൻ തുടങ്ങുന്നു. നമ്മൾ പിന്നെ കഷ്ടതകളെ സ്നേഹിച്ചുകൊണ്ട് അവയെ സ്വീകരിക്കുന്നു. ഒരിക്കല് ഒരു അനുഭവം ഞാൻ വായിക്കാനിടയായി. ഒരു പെൺകുട്ടി 10-15 വയസ്സായപ്പോൾ വളരെ മിടുക്കിയായി, ജീവിതത്തിലെല്ലാ സാമ്പത്തിക സൗകര്യങ്ങളുമൊക്കെ ഉള്ളതായ ഒരു പെൺകുട്ടി, ഒരു ചെറിയ പനി വന്നപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷെ അതിന് ഒരു നഴ്സുമാരാരോ കൊടുത്ത നെർവിലേക്ക് കയറ്റിയതോ ഒരു മരുന്ന് മാറിപ്പോയി. അങ്ങനെ ഈ പെൺകുട്ടി ഒരു തളർച്ച ജീവിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഇപ്പോഴും ആ തളർച്ചയിലായിപ്പോയി. അങ്ങനെ ജീവിതം മുഴുവനും ബെഡിലായിപ്പോയ ഒരു അവസ്ഥയിൽ, ഈ അവസ്ഥയിൽ പോലും അവൾ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനായിട്ട് അവളുടെ മുഖത്ത് പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ല. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ കുർബാനയൊക്കെയും സ്വീകരിക്കും, വീട്ടിൽ കൊണ്ടുവന്ന് സ്വീകരിക്കുകയും തൻ്റെ അതിവേദന അവരുടെ ദേഹം മുഴുവൻ ചൂടുകൊണ്ട് നിറയും. അപ്പോൾ എത്ര ഫാൻ ഇട്ടാലും ഒരു സുഖവും തോന്നിയില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ ഒരു അവസ്ഥയിൽ അവൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവസ്നേഹം ആസ്വദിക്കുവാനായിട്ട് കഴിയുന്നതുകൊണ്ട് അടുത്തു വരുന്നവരെ, ചിലപ്പോൾ ഇതിലൊക്കെ ഒത്തിരി പ്രയാസം കുറഞ്ഞവരായിരിക്കും, വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, അവർക്കൊക്കെ ഈ പെൺകുട്ടിയുടെ ദൈവസ്നേഹത്തെ പറ്റിയുള്ള വർണ്ണനകൾ കേൾക്കുമ്പോൾ അവരുടെ കഷ്ടതകൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു പോകുവാനും ദൈവത്തിനായി സമർപ്പിക്കുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ കിടക്കയിൽ കിടക്കുന്ന കിടപ്പിൽ തന്നെ ദൈവത്തോടു കൂടെ ജീവിക്കാനും ദൈവത്തിൻ്റെ സാക്ഷിയാകുവാനും ആ പെൺകുട്ടിക്ക് സാധിക്കുന്നു. അങ്ങനെ അത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പാണ്. കാരണം നമ്മളവിടെ കഷ്ടതയെ ആസ്വദിക്കുകയാണ്, നാം ദൈവത്തോട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിശുദ്ധ ജീവർഗീസ്വരതായുടെ ജീവിതം നോക്കുമ്പോൾ പലവിധമായ പ്രയാസങ്ങൾ, കഠിന പീഡനകളിലും ചക്രവർത്തിയുടെ പീഡകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും വളരെ വിശ്വാസത്തോടും ആശ്രയത്തോടും കൂടെ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന കാണാം. ആ ചക്രവർത്തി തൻ്റെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി വിഷം കലക്കിയ വെള്ളം കൊടുക്കുമ്പോൾ കുരിശു വരച്ചുകൊണ്ട് അത് കുടിക്കുകയും യാതൊരു ആപത്തും വരാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വലിയൊരു കുഴലിൽ നിറയെ ഓയിലും ഒഴിച്ച് തീ കത്തിച്ചിട്ട് അതിനകത്തൂടി കടത്തിവിടുന്നതായ അനുഭവം അവിടെയും അദ്ദേഹം യാതൊരു കുഴപ്പവും കൂടാതെ രക്ഷപ്പെടുന്നത് കാണാം. അങ്ങനെ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ തരുന്ന വളരെ ദൈവബന്ധത്തിലൊരുക്കുകയും വഹിക്കാൻ പറ്റും. അതുപോലെ തന്നെ തൻ്റെ മരണത്തെക്കുറിച്ചുള്ള ആ ബോധ്യത്തിൽ അദ്ദേഹം ആ സമയത്ത് അതിനുവേണ്ടി ഒരുങ്ങി മരണം സ്വീകരിക്കുന്നതും നമുക്ക് കാണാനായിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, കാണുന്ന ലോകം ഇത് മായയാണ്, ഇത് അഴിഞ്ഞു പോകുന്നതാണ്, വരാനുള്ള ലോകം അതായത് ദൃശ്യമായ ലോകമാണ് നിത്യമായിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ്. കാരണം അദർശ്യമായ ലോകത്തിലെ ആ വ്യക്തിയാണ് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി തരും. അത് നമ്മളുടെ സ്വഭാവം അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ മാറുന്ന ഒരു പ്രകൃതത്തിൻ്റെ ഉടമയല്ല, അപ്പോഴും നമ്മളെ അധികം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ഉത്തമ കൂറ്റമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്, നമ്മുടെ ഏറ്റവും വലിയ, നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ആളാണ്, സത്യ മാത്രം ഉള്ള ആളാണ്. ഇങ്ങനെയുള്ള ഒരു ആളിനെ പരിചയമുള്ളപ്പോൾ, അത് വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയായി ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാണുന്നതൊക്കെ മാഞ്ഞു പോകുന്നത് നമുക്ക് വിശ്വസിക്കുന്നതിന് വളരെ പ്രയാസമില്ല, ബോധ്യത്തിന് വലിയ പ്രയാസമില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലെ സ്ഥാനങ്ങളോ മാനങ്ങളോ ഒന്നും നമുക്ക് വലിയ കാര്യമില്ല. ഇതിൻ്റെ കളിയാക്കലുകളും ഉപദ്രവിക്കലും പരിഭവങ്ങളും ഒന്നും നമുക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന മതജീവിതത്തിൽ നിന്നും വലിയ വ്യത്യാസമുണ്ട്. മത ജീവിതമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നിരന്തരമായ കറക്റ്റായിട്ടുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ ആരാധനകളും കൺവെൻഷൻ പ്രസംഗങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്യുക, അതൊക്കെ ചെയ്യുമ്പോൾ ലമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരം മദ്യപാനം വ്യഭിചാരം കളിച്ചും ഇങ്ങനത്തെ ഉള്ളതായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചാലും നമ്മുടെ ജീവിതം ഏറ്റവും ധാർമ്മികമായി എന്ന് വിചാരിക്കാറുണ്ട് പലപ്പോഴും. എന്നാൽ എവിടെയാണ് നമ്മൾ കർത്താവ് പറയുന്നത്, പരീക്ഷരെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിൽ എത്തുന്നത് ചുങ്കക്കാരും വേശ്യകളും ആണ് എന്ന് പറയും. കാരണം നമ്മളുടെ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ അല്ലെ, അതിനേക്കാൾ ഉപരിയായി നമ്മൾ മനസ്സിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. മനസ്സെന്ന് പറയുന്നത് കുശുമ്പിൻ്റെയും അസൂയയുടെയും ആഗ്രഹങ്ങളുടെയും കുടിലതകളുടെയും മറച്ചുവെക്കലിൻ്റെയും ഒക്കെ ഒളിത്താവളങ്ങളാണെങ്കിൽ അത് കർത്താവിന് കാണുവാൻ സാധിക്കും. ഇങ്ങനെ സാമൂഹ്യമായിട്ടുള്ള തെറ്റുകളൊന്നും ചെയ്യാത്തവരാണെങ്കിലും മതപരമായ എല്ലാ ചിട്ടകളും പാലിക്കുന്നുണ്ടെങ്കിലും കർത്താവ് പറയുവാണ് നമ്മള് കപടഭക്തിക്കാരാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23:23 പറയുന്നുണ്ട്, നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം എന്നിവയിലൊക്കെ പതാരം കൊടുക്കും. അപ്പൊ ചെറിയ കാര്യങ്ങൾ അത്രയും കർശനമായിട്ട് നിങ്ങൾ ചെയ്യും, പക്ഷെ കരുണ വിശ്വസ്തത എന്നിവ ഉപേക്ഷിക്കുകയും ചെയ്യും. ഘനമേറിയമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകളുകയും ചെയ്യും. ഇത് ചെയ്യുകയും മറ്റത് ത്യജിക്കാതിരിക്കുകയും വേണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശിമോന്റെ ഭവനത്തിൽ കർത്താവ് വിരുന്നിന് പോകുമ്പോൾ മറിയ അവിടെ നിന്ന് കർത്താവിന്റെ കാല് കഴുകി കയ്യിൽ തലമുടി കൊണ്ടൊക്കെ അതിനെ ഉണക്കി അവിടെ എണ്ണ പുരട്ടം നമ്മൾ കാണുന്നു. അപ്പം ശിമോൻ ഹൃദയത്തിൽ വിചാരിക്കുകയാണ്, ഇവളുടെ ആരെന്ന് ഇവന് അറിയില്ലയോ, ഇവളെങ്ങനെയുള്ള സ്ത്രീയെന്ന് അറിയില്ലയോ. അപ്പൊ കർത്താവ് അത് കാണുന്നുണ്ട്, അത് അവളുടെ മനസ്സിലുള്ളത് മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട്, ഇവള് സ്നേഹം നിമിത്തമാണ് ഇത് ചെയ്യുന്നത്. അവൻ ശിമോൻ കർത്താവിനെ വിരുന്നിന് വിളിച്ചു, വലിയ ആർഭാടമായിട്ടുള്ളതായ സദ്യ ഒക്കെ കൊടുക്കുമ്പോഴും പുറം നോക്കുമ്പോൾ വളരെ നല്ല മനസ്സിനാണ് ശിമോൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ മനസ്സിൽ യഥാർത്ഥമായ സ്നേഹത്തിൽ നിന്നാണോ അത് കൊടുക്കുന്നത് എന്നുള്ളതാണ് കർത്താവ് അവിടെ ചോദ്യം ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കർത്താവ് നോട്ടമിട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇതാ സാക്ഷാൽ നഥനയലിനെ കണ്ടുകൊണ്ട് ഇതാ സാക്ഷാൽ ഇസ്രായേലിയും ഇവനിൽ കപടമില്ല എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ബുദ്ധിയും മനസ്സും ദൈവത്തിന്റെ ആലോചനകൾക്ക് പൂർണമായിട്ടും വിധേയമാകുമ്പോൾ, നമ്മൾ ദൈവഹിതത്തിനനുസരിച്ച് ആയി ചെയ്യുമ്പോൾ, ഇവിടെ നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നമ്മുടെ ജീവിതമായി തീരുന്നു. നമ്മൾ ഓരോ ചിന്തയും തോന്നലും എല്ലാം വരുമ്പോൾ, പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ, ഇത് കർത്താവ് അനുഗമിക്കുന്ന ഒരു ചിന്തയാണോ, കർത്താവ് ഇതിൻ്റെ കൂടെ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഇടയായി തീരും. നമുക്ക് പ്രാർത്ഥിക്കുവാന് ഒറ്റയൊരു റിക്വയർമെന്റേ കാണുള്ളൂ, കാരണം നമുക്കറിയാം ദൈവത്തിനെല്ലാം അറിയാമെന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒറ്റ പ്രാർത്ഥന എന്ന് പറയുന്നത് റിയലൈസോനായിരിക്കും, കർത്താവെ കർമ്മ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന. കാരണം നമുക്ക് വേണ്ടതെല്ലാമേ ദൈവം തരികയുള്ളൂ, നമുക്ക് വേണ്ടാത്ത നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിനറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഓരോ ദിവസത്തിലും അവന് പ്രയാസമുണ്ടാക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് അവനോട് ക്ഷമയിടണം. അവൻ്റെ സ്നേഹം നമ്മൾ ആസ്വദിക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിനെ നമ്മൾ വിഷമിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ നോമ്പിന്റെ പ്രാർത്ഥന, കർത്താവെ നിന്റെ മനോഗുണം നിന്റെ കൃപയ്ക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ കൃപയോട് പ്രാർത്ഥിക്കണമേ, അപേക്ഷിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പം അത്രമാത്രം ഒരു പാപബോധം, ദൈവത്തെ അറിയുന്ന വ്യക്തികൾക്ക് ആ പാപബോധം ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ പ്രാർത്ഥന കുറിയലായിച്ചു എന്ന് ആയി. അപ്പൊ നമ്മുടെ പാപബോധത്തിന്റെ ആഴമാണ് ദൈവം നമ്മളോട് സംസർഗപ്പെടുന്നതിൻ്റെ, അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നതിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് നമ്മുടെ പാപബോധത്തിൻ്റെ അളവ് ആഴമാണ്. അതുകൊണ്ടാണ് കർത്താവ് പരീശന്റെ പ്രാർത്ഥനയേക്കാൾ ചുങ്കക്കാരന്റെ പ്രാർത്ഥന, കർത്താവിന് അറിയാം അതിൻ്റെ ആഴം എത്രയാണെന്ന്. ദാവീദ് രാജാവ് എത്രയെല്ലാം പാപം ചെയ്തിട്ടും ആ പാപത്തിൻ്റെ ബോധ്യത്തിൽ അദ്ദേഹം പശ്ചാത്തപിക്കുകയും കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്, ചെയ്തതുകൊണ്ടാണ് കർത്താവ് പോലും ദാവീദുപുത്രൻ എന്നറിയപ്പെടുവാൻ മടി കാണിക്കാനിരുന്നത്. ഈ അളവുകോൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ഈ ആശാരിക്ക് അറിയാവുന്നത് കൊണ്ടാണ് വലത്തുഭാഗത്തെ കള്ളനോടുകൂടെ നിന്നെൻ്റെ കൂടെ പ്രതീക്ഷയിലിരിക്കും എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ആഴം, പാപബോധത്തിന്റെ ആഴമാണ് ദൈവത്തിന്റെ അളവുകോൾ നമ്മൾ സമയത്ത് ഉറപ്പിക്കണം. നമ്മുടെ സംസ്കാരത്തിലൊക്കെ ആണെങ്കിൽ ഈ വിവാഹം കഴിച്ച യുവതികളൊക്കെ മാതാവാകുവാൻ ആഗ്രഹിക്കും, കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും അതിനെ സ്വപ്നം കാണുകയൊക്കെ ചെയ്യും. എന്നാൽ അത് വളരെ സന്തോഷകരമായി തോന്നും. എന്നാൽ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ മനസ്സിലാകും ഈ കുഞ്ഞിൻ്റെ ചേഷ്ടകളും കുഞ്ഞിൻ്റെ കളികളും ഒക്കെ മനസ്സിലാകും. തങ്ങളുടെ സ്വപ്നം കണ്ടതിൽ നിന്നും വളരെയേറെ ആനന്ദമാണ് കുഞ്ഞ് യഥാർത്ഥമായി ജനിച്ചപ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ യേശുവിനെ പറ്റി കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഉള്ളിലുള്ള യേശു നമ്മുടെ ജീവിതത്തിലൂടെ പുറത്തുകൊണ്ട് പുറത്താകുമ്പോൾ അത് തരുന്നതായ സന്തോഷം ആ ഒരു കൺസെപ്റ്റുള്ള വിശ്വാസ സന്തോഷത്തേക്കാൾ വളരെ വലുതായിരിക്കും. ലോകത്തിലുള്ള ഓരോ സന്തോഷത്തിനും ആ യേശുവിൽ ജീവിക്കുന്ന സന്തോഷം തരുവാനായിട്ട് സാധിക്കില്ല. ഈ ഇപ്പോഴത്തെ മലയാളത്തിലെ പുതിയ നടനായ നിവിൻ പോളി അഭിനയിച്ച ഒരു ക്രിക്കറ്റിനെ തൊള്ളായിരത്തി 1983 എന്നാന്ന് തോന്നുന്നു ആ ഫിലിമിന്റെ പേര്. അതിലിങ്ങനെ കണ്ടു ഈ മകന് ക്രിക്കറ്റിനോടുള്ള ഭ്രമത്തിൽ ജോലിയൊന്നും ചെയ്യാതായി. പക്ഷെ പഠിച്ചില്ല. പക്ഷെ ഒരിക്കലത് അയാൾ അയാളുടെ മകന് വേണ്ടി ഒരു ക്രിക്കറ്റിന് കളിക്കുന്നതിന് വേണ്ടി ഒരു മെഷീൻ ഉണ്ടാക്കുമ്പോഴാണ് ഈ മെഷീൻ ഇങ്ങനെ പന്ത് തെറിഞ്ഞു കൊടുക്കും, സ്വയമേ പന്ത് തെറിഞ്ഞു കൊടുക്കുക. പുള്ളി അത് ചെയ്തിട്ട് ശരിയായില്ല. അപ്പം അദ്ദേഹത്തിന്റെ പിതാവ് വലിയൊരു മെക്കാനിക്കാണ്. അപ്പം മെക്കാനിക്കായ പിതാവ് വന്ന് ഒന്ന് തൊട്ട് കഴിഞ്ഞ് അതിനെന്തോ ചെയ്ത് കഴിയുമ്പോൾ അത് വർക്കാകും. അതുപോലെയാണ്. അപ്പം വലിയ ഗുരു തൊട്ട് കഴിയുമ്പോൾ ഈ ശിഷ്യന്റെ കുഴപ്പങ്ങളൊക്കെ മാറ്റി അത് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എന്നൊക്കെ പറയുന്നത് ശിഷ്യരാണ്. അത് കായസ്ഥനായ അല്ലെങ്കിൽ ഗുരുവായ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ കുഴപ്പങ്ങളെല്ലാം അങ്ങ് മാറും. അത് സഹായിക്കുക, ആ ഗുരു പറഞ്ഞു തരുന്നത് സഹായിക്കാനും സ്നേഹിക്കാനും ക്ഷമിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഗുരുവിനനുസരിച്ച് നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് നമുക്കളായിട്ട് നീങ്ങും. കർത്താവ് തൻ്റെ സുവിശേഷത്തിലൂടെ പറഞ്ഞു തന്ന ഉപദേശങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും. സഭയിലെ പിതാക്കന്മാർ കാണിക്കുന്ന മാതൃകയനുസരിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:31-46 വാക്യങ്ങളിലാണ് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് ആരാണ് സ്വർഗത്തിൽ കടക്കുന്നത്. അപ്പൊ ആരാണ് സ്വർഗത്തിൽ കടക്കുന്നത് എന്ന് പറയുമ്പോൾ കർത്താവ് വലത്തുള്ളവരോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പൊ അവരോന്ന് പറയും, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങള് ധാരാളം മത്സരങ്ങളുടെ നാമത്തിൽ ചെയ്ത് രോഗികളെ സുഖമാക്കി എന്നൊക്കെ പറയുമ്പോൾ കർത്താവ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അധമം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. എനിക്ക് വിശന്നോ നിങ്ങൾ വശിപ്പാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല, ഞാൻ ജയിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല, ഞാൻ നടത്തിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അവര് പറയുന്നു, ഞങ്ങളിങ്ങനൊന്നും നിന്നെ കണ്ടിട്ടേ ഇല്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ ചെയ്യും. അപ്പൊ പറഞ്ഞ് ചെറിയവർക്ക് ചെയ്യാൻ ചെയ്യും, എനിക്കാവുന്നു ചെയ്യാൻ. അതേസമയം ഇടത്തുഭാഗത്തുള്ളവർ, നിങ്ങൾ ഇടത്ത് ഭാഗത്തേക്ക് പോകാൻ അവരോട് പറയും. എന്നാൽ വേറൊരു കൂട്ടരോട് പറയും, വരുവിൽ ലോകസ്ഥാപനം മുതലേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം വന്ന് അവകാശമാക്കിക്കൊള്ളുകയും. എന്നിട്ട് പറയും, എനിക്ക് വിശന്നു ഭക്ഷിപ്പാകുന്നു ദാഹിക്കും മറ്റേ ഇതിൻ്റെ എല്ലാം പോസിറ്റീവായിട്ടുള്ളത് പറയും. അപ്പം അവർ പറയും, ഞങ്ങൾ ഇതൊന്നും നിനക്ക് ചെയ്തില്ലല്ലോ, ഞങ്ങളൊന്നും ഓർക്കുന്നില്ലല്ലോ, എപ്പോഴാണ് ഞങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയും, ചെറിയൊക്കെ ചെയ്തോ ചെയ്യും ഇരിക്കാവും ചെയ്യും. നമ്മൾ ഓർക്കണം രണ്ട് എന്താണ് ഇതിൻ്റെ ഒരു, നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഈ സ്വർഗരാജ്യം ലഭിക്കുന്നതായ ആളുകൾ ഇതൊന്നും ചെയ്തത് ഓർത്തു വെച്ചില്ല. നമ്മൾ പല പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതൊക്കെ നമ്മൾ ഓർത്തു വെക്കുകയാണെങ്കിൽ അത് ദൈവത്തിന് പ്രീതികരമല്ല. പക്ഷെ ഇവരാണെങ്കിൽ ഇതൊന്നും ഓർത്തു വെച്ചില്ല. നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, നല്ല പ്രവർത്തികൾ ഒന്നും നമ്മൾ എഴുതി വെക്കാനോ റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓർത്തു വെക്കാറില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തൊന്നും നമ്മളൊന്നും ഓർത്തു വെക്കത്തില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളൊരു ബേബി സിറ്ററിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ബേബി സിറ്റർ നമ്മളെ അറിയിക്കും. കാരണം അവർ ചെയ്യുന്നത് സ്നേഹത്തിൽ നിന്നല്ല, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് സ്നേഹത്തിൽ നിന്നാണ്. അപ്പൊ സ്നേഹത്തിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ കർത്താവിന്റെ മുമ്പിൽ സ്ഥാനമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പുറത്ത് കാണുവാൻ വേണ്ടി ചെയ്യുന്ന അല്ല നല്ല പ്രവൃത്തികൾ, സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവൃത്തികളാണ് നല്ല പ്രവൃത്തികൾ. അപ്പൊ കാര്യസ്ഥന്റെ കൺട്രോളിൽ നമ്മളായിത്തീരുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ നിന്ന് മാത്രമേ ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായിട്ട് മാറുന്നത്. ഈ കത്തോലിക്ക സഭയില് ഒരിക്കല് ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു ബിഷപ്പ് ഇല്ലാത്ത ഒരവസ്ഥയിലല്ല, ബിഷപ്പിനെ തീരുമാനിക്കാനായിട്ട് പ്രയാസമുള്ള ഒരു സമയത്ത് അവിടെ ആംബ്രോസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ചെല്ലുകയും അവിടെ വെച്ചൊരു കൊച്ചു കുഞ്ഞ് ദേഹമാണ് ഇനിയത്തെ ബിഷപ്പ് എന്ന് പറയുകയും അത് മുഴുവനും പിന്നീട് സഭ അംഗീകരിക്കുകയും അന്ന് തന്നെ മാമോദീസ എന്ന് തന്നെ ബിഷപ്പ് സ്ഥാനവും ഒക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നതായിട്ട് വായിച്ചില്ല. അപ്പം പരിശുദ്ധാത്മാവിന്റെ ഇടപെടലെന്ന് അത് അവര് വിശ്വസിക്കുന്നു. അപ്പൊ പലപ്പോഴും ലോകം നല്ലതെന്ന് പറയുന്നതും ലോകം ധാർമ്മികമെന്ന് പറയുന്നതും ഒന്നും അരി കർത്താവ് തന്നെ അവന്റെ ജീവിതത്തിലുടനീളം ശിഷ്യന്മാരുടെ ജീവിതത്തിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. ലോകം അംഗീകരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല പലപ്പോഴും ദൈവം അംഗീകരിക്കുന്ന കാരണം ദൈവം സ്നേഹമാണ്. നമ്മളും ആ സ്നേഹമായി തീരുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിത്തീരുമ്പോൾ നമ്മൾ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ഫലം, ഞാൻ ഒരിക്കലും വരങ്ങളെ അല്ല പറയുന്നത്. കാരണം വരങ്ങളൊന്നും ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടും ഞങ്ങൾ രോഗികളെ സജ്ജമാക്കിയിട്ടൊന്നും ഞങ്ങൾക്ക് പ്രവേശനം ലഭിച്ചപ്പോൾ ഇല്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് കർത്താവ് പറയും. അപ്പൊ നമ്മളെ ഫലങ്ങൾ, സ്നേഹത്തിൽ നിന്നുള്ളവരെ സ്നേഹമാണ് കർത്താവ് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ ഫലവും എന്ന് പറയുന്നത്. അതിന് നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മളും വെറും പരീശരോട്, കർത്താവ് ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്ത പരീശരോട് തുല്യമായി തീരുകയാണ്. മഹാനായ ലിയോ ടോൾസ്റ്റോയിയുടെ ഒരു കഥയുണ്ട്, ത്രീ ഹെർമിറ്റ്സ് എന്ന് പറഞ്ഞ മൂന്ന് പരിശുദ്ധന്മാർ. അതിൽ ഒരു ബിഷപ്പ് സുവിശേഷ പ്രചരണാർത്ഥം ഒരു ബോട്ടിൽ ഇങ്ങനെ വളരെ ദൂരെയുള്ള ഇടത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് അദ്ദേഹം ഒരു ദ്വീപിലെത്തുന്നു. ദ്വീപിലെത്തുമ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സുവിശേഷം പറയാമെന്നുള്ള ആഗ്രഹത്തിലാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ അപ്പോൾ അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. കുറെ കൂടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ മൂന്ന് വയസ്സരായ മനുഷ്യരെ കാണുന്നുണ്ട്. അപ്പം ഈ മനുഷ്യരോട് ദൈവത്തെ പറ്റി, നമുക്ക് ദൈവത്തെ വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം നിങ്ങൾക്ക് ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള കർത്തൃ പ്രാർത്ഥന അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതറിയത്തില്ല. ഈ ബിഷപ്പ് വളരെയധികം ബുദ്ധിമുട്ടിയൊക്കെ ആണെങ്കിൽ തന്നെയും, ഭാഷയുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ഇവരെ ഈ കർത്തൃ പ്രാർത്ഥന പഠിപ്പിക്കുന്നു. സന്തോഷമായി ബിഷപ്പും കൂട്ടരും പിന്നീട് അവിടെ നിന്ന് യാത്ര ചെയ്തു. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് പ്രാവുകൾ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ പറന്നു വരുന്നത് ഈ ബിഷപ്പ് കാണുമ്പം ഇവര് ഈ ബോട്ടിനെ, ഈ കപ്പലിനെ ലക്ഷ്യമാക്കിയാ വരുന്നത്. ചെന്നപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ മറന്നുപോയി എന്ന് പറയുന്നു. അപ്പോൾ ബിഷപ്പ് പറയുന്നു, ഈ പ്രാർത്ഥന ഇനി നിങ്ങൾ പഠിക്കണ്ട. അപ്പൊ നമ്മൾ ഹൃദയം കൊണ്ട് എത്രമാത്രം ദൈവത്തോട് ഏകീകരണം സംഭവിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ആത്മാവ്, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ മനസ്സും ശരീരവും എല്ലാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം അവിടെ സാധ്യതമായി തീരുകയാണ്. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് പക്ഷേ ലോക ജീവിതത്തിലായതുകൊണ്ട് പലപ്പോഴും തെറ്റുകളോ വരാം, എപ്പോഴും തെറ്റുകൾ ഓരോ ദിവസവും തെറ്റുകൾ വരാം. എല്ലാ ദിവസവും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തെ എവിടെയാണ് വിഷമിപ്പിച്ചത്. അതുകൊണ്ടാണ് മറ്റൊരാവശ്യവുമില്ല നമ്മൾ കുറിയലായിസോൻ എന്ന പ്രാർത്ഥന എപ്പോഴും ഗുരുവിടുവാൻ സഭ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു ജനറലായിട്ട് ഇത്രയും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിനോടൊപ്പം അനമയം പാസ്റ്റ് എന്ന ബുക്ക് ഈ വർഷം പഠിക്കുന്ന ഒമ്പതാം ചാപ്റ്റർ മുതലുള്ള ഭാഗങ്ങളാണ്. നോമ്പ് വേദാനുസരണമല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു സി എം എസ് പാസ്റ്റ് നടത്തുന്ന ആർഗ്യുമെന്റ്സും, അല്ല അത് അങ്ങനല്ല, അത് വേദാനുസരണമാണ് എന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ തെളിവുകൾ നൽകി അനമ പാസ്റ്റർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതുമാണ് ഇതിനകത്തെ പ്രതിപാദ്യം. നമ്മൾ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നോമ്പെന്ന വാക്കിനേക്കാൾ കൂടുതൽ ഉപവാസം എന്നുള്ളതാ കാണുന്നത്. എനിക്ക് തോന്നുന്നു സഭയുടെ ഒരു വിശ്വാസം നമ്മൾ ഉപവസിക്ക 6 മണി വരെ ഉപവസിക്കുക, അല്ലെങ്കിൽ 3 മണി വരെ ആരോഗ്യക്കുറവുള്ളവർ ഉപവസിക്കുക, അതിലും ആരോഗ്യക്കുറവുള്ളവർ ഭക്ഷണം വർദ്ധിക്കുക മാത്രം ചെയ്യുക എന്നുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടുകൂടി വസിക്കുക എന്നുള്ളതാണ്. ആദി മാതാപിതാക്കൾ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുന്നതിന് മുമ്പ് വരെ അവർ ദൈവത്തോട് ഒപ്പം വസിക്കുകയായിരുന്നു. എന്നാൽ ആ ഒരു കൺട്രോൾ പോയി കഴിയുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നുള്ള ജീവിതമായി തീരും. ഈ കൺട്രോൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിനും അതുപോലെ നമ്മുടെ മനസ്സിനും അത്യാവശ്യമാണ്. ഈ കൺട്രോൾ, ആ കൺട്രോൾ അവരുടെ പോയപ്പോഴാണ് അവർ ദൈവത്തിൽ നിന്നും അകന്നു പോയത്. അപ്പോൾ അത് മനസ്സിന് മാത്രമല്ല, അത് ശരീരത്തിനും ആവശ്യമാണ്. ആ ശരീരത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അത് അങ്ങനെ വളർന്നു വളർന്നു വരേണ്ടതുണ്ട്. നമ്മൾ ബൈബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ധാരാളം പ്രയാസം, ആ തെറ്റ് ചെയ്തു പോയി എന്നുള്ള ബോധ്യമുള്ള അവസ്ഥയിൽ ധാരാളം ആളുകൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് ഉപവസിക്കുന്നത് എന്നുള്ള ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ദാവീദ് രാജാവിൻ്റെ ഒരു കുഞ്ഞ് രോഗാവസ്ഥയിലായിരുന്നപ്പോൾ അദ്ദേഹം വെറ്റിലും വെണ്ണീരിലും കിടന്ന് കണ്ണുനീരോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പശ്ചാത്തപിക്കുന്നു, കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതും കാരണം ദൈവത്തിൻ്റെ തീരുമാനത്തിന് അദ്ദേഹം വിധേയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യോവേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ തെറ്റപ്പെടുന്ന ജനം തെറ്റ് ചെയ്തു പോയ ദൈവജനത്തെ രക്ഷിക്കാന് നിങ്ങൾ ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിനെന്ന് ഹോവാർലി ചെയ്യുന്നു കാണുന്നു. നിങ്ങൾ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ ഹോവയുടെ അടുക്കളേക്ക് തിരുവിൻ. അതുപോലെ തന്നെ പ്രയാസത്തിന്റെ ഘട്ടത്തിലൂടെ പറയുക, നിങ്ങൾ ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ വിശുദ്ധീകരിക്കുവിൻ. അങ്ങനെ ദൈവത്തോട് ചേർക്കപ്പെടുന്ന യോനായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിനവേക്കാർ എസ്തറിന്റെ പുസ്തകത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എസ്തറും അതുപോലെ കൂടെയുള്ള എല്ലാവരും ഉപസിക്കുന്നൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ സഭയും 50 നോമ്പ് 25 നോമ്പ് എല്ലാം 15 നോമ്പ് 3 നോമ്പ് എല്ലാം നിഷ്കർഷിച്ചിരിക്കുന്നത് ഈ ഒരു പാപ വർദ്ധിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം ഒരു പാപബോധം നമ്മളുണ്ടായി അത് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് അനുതാപത്തോടു കൂടിയിരിക്കുന്നതാണ് ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിലും ശരീരത്തിലും നമ്മൾ ഉപവസിക്കുമ്പോൾ ഹൃദയത്തെ നമ്മൾ കീറിക്കളയുമ്പോൾ, അതായത് നമ്മുടെ ശരീരത്തിനൊന്നും കൊടുക്കാതെ നമ്മൾ ശരീരത്തെ ശൂന്യമാക്കുമ്പോൾ, നമ്മുടെ ചിന്തകളും നമ്മുടെ തോന്നലുകളും ഇല്ലാതെ നമ്മുടെ മനസ്സിനെ ശൂന്യമാക്കുമ്പോൾ, അവിടെയാണ് ആത്മാവിന് വേണ്ട നല്ല പോഷണം ലഭിക്കുന്നത്. ആത്മാവിൻ്റെ പോഷണം എന്ന് പറയുന്നത് ഈ പാപബോധം തന്നെയാണ്. ഇപ്പം ഉപവസിക്കാൻ കഴിയാത്ത രോഗികൾക്ക് മാത്രമാണ് ഇങ്ങനെ വർജനം പറയുന്നത്. ഇതിൻ്റെ ഉദ്ദേശം ഇതേ ആത്മാവിനെ ശരീരത്തെയും ആത്മാവ് ശരീരത്തെയും മനസ്സെയും ജയിക്കുക എന്നുള്ളതാണ്. അപ്പം കഴിയാത്തവരായിരിക്കും അതിൻ്റെ ന്യൂനതകളെ കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നത്. കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു, രമണ മഹർഷി എന്ന് പറയുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വായിൽ വ്രണങ്ങളൊക്കെ വരുമ്പം ആ വ്രണങ്ങൾ ഈ വൈദ്യൻ വന്ന് ഈ വ്രണങ്ങളിൽ നിന്ന് പുഴുക്കളെയൊക്കെ എടുത്ത് കളയുമ്പം കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം തന്നെ ആ അതിന് ഭക്ഷണമില്ലല്ലോ എന്ന് പറഞ്ഞ പുഴുക്കളെ തിരിച്ചെടുത്തു വെക്കുമെന്നിങ്ങനെ വെക്കുമായിരുന്നു എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ശരീരത്തിന് ഒട്ടുമേ പ്രാധാന്യമില്ല, അവരൊക്കെ ആത്മാവിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോമ്പിൻ്റെ പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിൻ്റെ ദുഷ്ടചിന്തകളെ മാറ്റാതെ ശരീരം ഭക്ഷണം വെടിഞ്ഞതുകൊണ്ട് കാര്യമില്ല. അകത്തു നിന്ന് വരുന്നത് നിങ്ങളെ ദുഷിപ്പിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ആ അശുദ്ധിയിൽ ആണ് മനസ്സിൻ്റെ അശുദ്ധിയാണ് കൂടുതൽ പ്രധാനം എന്ന് പറയുക. അതിൻ്റെ അർത്ഥം ഭക്ഷണം വർദ്ധിക്കേണ്ടത് നല്ല കൺട്രോൾ വേണമെന്ന് തന്നെയാണ് അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. അപ്പം മനസ്സ് ശരീരത്തെ ജയിക്കുന്നവർക്ക് അതിൽ ബുദ്ധിമുട്ടില്ല, അതുപോലെ തന്നെ മനസ്സിനെ ആത്മാവ് ജയിക്കുന്നവർക്കും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അതുപോലെ കൺട്രോൾ ഉള്ളവരായിരിക്കും. ഈ നാരായണ പ്രസാദിന്റെ കഥ കേട്ടിട്ടുണ്ട്. അയാളിങ്ങനെ ശിഷ്യനുമായിട്ട് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ വലിയ നീണ്ട യാത്രകൾ നടത്തുമ്പം ചിലടത്ത് ചെല്ലുമ്പം വെള്ളം കിട്ടും, വെള്ളം കുടിക്കും, കള്ള് കിട്ടും, കള്ള് കുടിക്കും. പിന്നീട് അങ്ങ് പോകും കൊല്ലൻ്റെ ആലയിൽ ചെല്ലുമ്പോൾ ആലയിലെ ഉരുക്ക് വെള്ളമാകട്ടുണ്ട്. അപ്പോൾ കള്ള് കുടിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്ത ആള് ഈ ഉരുക്ക് വെള്ളം കുടിക്കുമ്പം കിട്ടുമ്പോൾ അത് കുടിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹമൊക്കെ അതിനും കാരണം അത് ശരീരത്തെ ആത്മാവ് വളരെയധികം കീഴടക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം ഈ ലോകത്തിൻ്റെ രുചികളൊക്കെ ഒന്നുമല്ല ദൈവത്തിൻ്റെ രുചി അനുഭവിക്കുന്നത്. മോഹൻ്റെ പ്രാർത്ഥനയിൽ അത് തന്നെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ രുചി അനുഭവിക്കുമ്പോൾ ലോകത്തിൻ്റെ രുചികളൊന്നുമല്ല. നമ്മൾ പിള്ളേരെയൊക്കെ ഈ ഓട്ടമൊക്കെ പഠിപ്പിക്കുമ്പോൾ ആദ്യം അങ്ങ് വലിയ മാറ്റണമെന്നല്ലോ, ഒരു 50 മീറ്റർ ഓടിക്കും, 100 മീറ്റർ ഓടിക്കും, പിന്നെ 200 അങ്ങനെ ഓടിയാണ്. അപ്പം നമ്മുടെ ശരീരത്തെ നമ്മൾ ശിക്ഷണം വെച്ചാൽ എപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ മനസ്സിനെയും കൺട്രോളിലാക്കി വേണം നമ്മുടെ ആത്മാവ് നിരന്തരം വളർത്തപ്പെടുവാനായിട്ട്. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ജീവിതത്തിലും കേട്ടിട്ടുണ്ട്, അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടി, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരൊക്കെ ഒന്ന് പറയും, താങ്കള് തങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒന്ന് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥിക്കുക, അതിനുള്ള അവസരം തരട്ടെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പ്രാർത്ഥന കഴിയുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കും, എന്ത് ദൈവം അതിനെ സഹായിച്ചോ, ഈശ്വരൻ അതിനെ സഹായിച്ചോ, ഈ എന്തെങ്കിലും ഭക്ഷിക്കാനായിട്ട് സഹായിച്ചോ എന്ന് ചോദിക്കുന്നില്ല. എന്നാ ഇന്നലെ പറയും, ശിഷ്യന്മാർ കഴിക്കുന്നുണ്ട്, ശിഷ്യന്മാർ നടക്കുന്നുണ്ട്, അവർ ശ്വസിക്കുന്നുണ്ട്, അവരെല്ലാം ചെയ്യുന്നുണ്ട്, നീ അവരിലൂടെ ജീവിക്കുന്നതെന്ന് പറയും. അപ്പം അതിനെ സംബന്ധിച്ച് അത്രമാത്രം ശരീരത്തെ ഇല്ലാതാക്കുവാൻ, ശരീരത്തെ ശൂന്യമാക്കി തീർക്കുവാൻ ആത്മീയ ജയം നേടിയവർക്ക് സാധിക്കും. അങ്ങനെ ഈ ഒരു കൺട്രോൾ നമ്മൾ ഇതിലൊക്കെ കൂടെ നേടിക്കൊണ്ട് വരിക. ശരീരത്തിൻ്റെ എല്ലാ ഇന്ദ്രിയസുഖങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്നവർക്ക് ആത്മാവിനെ വളർത്താനൊന്നും പറ്റില്ല. എല്ലാം ഒരു ഉപേക്ഷിക്കലാണ്. നല്ല ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും നല്ല വസ്ത്രങ്ങളും ആടുമ്പോൾ ഇതെല്ലാം ഒരു ഉപേക്ഷണത്തിലാണ് നമുക്ക് ദൈവത്തോട് ഒന്നിച്ചേരുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കർത്താവ് മാർത്തയോട് പറയുന്നത്. നാം വിചാരിക്കും കുറെ നല്ല പ്രവൃത്തികളൊക്കെ ആയിട്ടും പ്രധാനമാണ്, പക്ഷെ നല്ല പ്രവൃത്തികളോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന്റെ നല്ല അവസ്ഥയും വളരെ പ്രധാനപ്പെട്ട സ്നേഹം ഉണ്ടായിരിക്കുന്ന അവസ്ഥ. സിയന്നായില് കാതറി എന്ന് പറയുന്ന ഒരു വലിയ വിശുദ്ധയായ കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. അവര് അവരുടെ അടുത്ത് പരിചയത്തിലുള്ള ഒരു ഒരു പെൺകുട്ടി, ഒരു പ്രായമായ സ്ത്രീ, ഒത്തിരി വളരെ രോഗം ബന്ധിതയായിട്ട് ഇരിക്കുമ്പോൾ ആരും ശുശ്രൂഷിക്കാനൊന്നുമില്ലാതിരുന്ന അവസരത്തിൽ അവിടെ ശുശ്രൂഷിക്കുവാനായിട്ട് പോയി. അപ്പം ആദ്യമൊക്കെ വളരെ സന്തോഷമായിരുന്നു ആ രോഗിക്ക്. പിന്നെ ആ രോഗിയിൽ ഒരു ചിന്ത വന്നു, എന്തേ ഇവൾ ഇത്രയും നല്ല സുന്ദരിയായ ഒരു സ്ത്രീയായിട്ടും ഇവളിങ്ങനെ കന്യാസ്ത്രീയായി, പിന്നെ ഇവളിപ്പോൾ എന്താ എൻ്റെ കൂടെ കൂടുതൽ സമയം ഇരിക്കാത്തത്, ഇവൾ എന്തിനാ പെട്ടെന്ന് ഓടുന്നത്, ഇപ്പോൾ ഇവർക്ക് ഇവൾക്ക് ആരോടെങ്കിലും ഒക്കെ വലിയ മറ്റ് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കും, വളരെ സുന്ദരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു അവളത് എല്ലാവരോടും പങ്കുവച്ചു. ഇത് എല്ലാവരും പറഞ്ഞപ്പോൾ ഈ കാതറിൻ വിശുദ്ധയായ കാതറിൻ്റെ അമ്മയായല്ല അപ്പ ആ കാതറിനോട് ചോദിച്ചു, ഇവിടെ ഞാൻ പറഞ്ഞതല്ലേ അവള് അത്ര നല്ല സ്ത്രീയൊന്നുമല്ലെന്ന്, നീ എന്തിനാണ് അവളുടെ അടുത്തതിന് പോയതെന്ന് ചോദിച്ചപ്പോൾ കാതറിൻ കൊടുത്ത മറുപടി, അത് ദൈവം അവളെ സ്നേഹിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം അവളിലേക്ക് പകരുക എന്നുള്ളത് ദൈവം എന്നിലൂടെ ആഗ്രഹിക്കുന്നു. അവൾ ചെയ്യപ്പോൾ ദൈവത്തോട് ദൃഷ്ടിത്തിനെതിരായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് പക്ഷെ എൻ്റെ ദൈവബന്ധത്തിന് ദൈവം പറയുന്ന അനുസരിച്ചായിരിക്കാൻ സാധിക്കില്ല. അത് യഥാർത്ഥമായ സ്നേഹത്തിൽ നിന്നും അവിടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. നമ്മൾ മരുഭൂ പിതാക്കന്മാരുടെ പഠനത്തിൽ ഒരിക്കൽ കണ്ടു, ഒരു ഗുരു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദർശനം കിട്ടുന്നു. പിന്നെ കുറെ പിശാചുകൾ ഇങ്ങനെ പോകുമ്പോൾ അവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുന്നു, രണ്ട് സന്യാസിമാർ എവിടെയുണ്ട് അവരുടെ ചിന്തകളിൽ നമുക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞു ദർശനം കാണുന്നു. അപ്പോൾ ഈ സന്യാസി ഓടി അവരുടെ ആ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശിഷ്യന്മാർ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ എന്തിനാണ് ഇങ്ങനത്തെ ജീവിതം, ഇതെല്ലാം ഉപേക്ഷിച്ചുള്ള ജീവിതം നയിക്കുന്നത്, നമുക്ക് പുറത്ത് നഗരത്തിലെ പള്ളികളിൽ പോയാൽ എത്ര നല്ല സുന്ദരമായ ജീവിതം നയിക്കാം. അപ്പോൾ അവരുടെ ചിന്തകളിൽ പിശാച് പ്രവർത്തിക്കുന്ന ആ അനുഭവം അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയും നമുക്ക് മോചനം കിട്ടുവാൻ നമ്മുടെ ശരീരം കൊണ്ടും ഒപ്പം തന്നെ മനസ്സുകൊണ്ടും ദൈവത്തോടൊപ്പം വസിക്കുന്ന അവസ്ഥയിലേ അത് സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് കർത്താവ് നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ സുവിശേഷങ്ങളിലൂടെ തന്നെ നമ്മൾ പഠിപ്പിച്ചതും നമ്മുടെ സഭാപിതാക്കന്മാർ അവരുടെ പഠിപ്പിക്കലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നതും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ നല്ല ഫലങ്ങളും പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ഈ നോയമ്പ് കാലത്ത് ദൈവം നമ്മളെ സംഗതിയാക്കട്ടെ. ഈ നോയമ്പ് ആചരണം നമ്മളെ അതിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഉള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കെടുത്തിരുന്നു.
താങ്ക് യു പത്തമ്മ, ഇത്ര ഉത്കൃഷ്ടമായ ഓരോ ചിന്താഗതികളെ പകർന്നതിന് വളരെയധികം നന്ദി. ഇത് ഞങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളുമാണ് പത്തമ്മ പറഞ്ഞത്. ഓരോ ഓരോ എന്തോന്ന് പറയുന്നത് മുത്തുകൾ പോലെ ഉപദേശങ്ങൾ കൊച്ചമ്മയ്ക്ക് വളരെയധികം നന്ദി പറയുന്നു. ഇനിയും പല പ്രാവശ്യം ഞങ്ങളോട് സംസാരിക്കണമെന്ന്, ഇനി ഭാവിയിൽ നമുക്ക് പല അവസരങ്ങളും കിട്ടും, അപ്പൊ നമുക്ക് കൊച്ചമ്മ ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഒന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു.
നന്ദി.
പിന്നെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഇന്നലത്തെ ക്ലാസ്സസ് എല്ലാം റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റില്, ഡയസിഷൻ വെബ്സൈറ്റില്. സ്പിരിച്വൽ ഓർഗനൈസേഷൻ മത്തവറിയ സമാജം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബൈബിൾ ക്ലാസ്സിനെ കുറിച്ചുള്ള റെക്കോർഡിംഗ് കാണും. ഇന്നലെ മിസ് ചെയ്തവർക്ക് അത് കേൾക്കാം. അതുപോലെ എല്ലാ ദിവസത്തെയും അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിന് മനോജന് പ്രത്യേകമായ നന്ദി. ഇത് സമയത്തിന് മുമ്പേ പ്രാർത്ഥന തുടങ്ങാനും ഒക്കെ വളരെയധികം കാര്യമായിട്ട് പണിപ്പെടുന്നുണ്ട് മനോജൻ. വളരെയധികം നന്ദി പറയുന്നതാണ്. പിന്നെ എല്ലാവർക്കും ഒരു ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. കൊച്ചമ്മയ്ക്ക് വളരെയധികം താങ്ക്സ്. കൊച്ചമ്മ പ്രാർത്ഥിക്കുന്നോ അതോ?
അമ്മ പ്രാർത്ഥിച്ചാട്ടെ.
ദൈവമേ, ഈ സന്ധ്യാസമയത്ത് നിന്നെ കുറിച്ച് ധ്യാനിക്കുവാൻ തന്ന സന്ദർഭത്തിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ കൃപകൾ എത്രയേറെ അനുഭവിച്ചിട്ടും ഞങ്ങൾ അവയെ ധിക്കരിച്ച് പാപം ചെയ്യുന്നല്ലോ. ഞങ്ങളുടെ പാപബോധത്തിന്റെ ആഴം ഞങ്ങളെ മനസ്സിലാക്കി തരണേ. നിന്റെ സ്നേഹമുള്ള സ്പർശനം സ്വീകരിച്ച് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയം തോന്നി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കിടുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. ദൈവേ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം സംസാരിക്കുവാൻ നിന്റെ ദാസിക്ക് കൊടുത്തിരിക്കുന്ന കഴിവിന് വേണ്ടി നിന്നെ സ്തുതിക്കുന്നു. ദൈവേ, അച്ഛന്റെയും കൊച്ചമ്മയുടെയും ഭവനത്തിനും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. എല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. സുത്തുമുള്ള ബാവ, സുത്തുമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തു കൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള നിന്റെ സ്ത്രീവായ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. സുത്തുമുള്ള റുഹ, സുത്തുമുള്ള എന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ നിരമിക്കണമേ. ഞങ്ങളുടെ ദൈവമായ താവേ, നേരൊക്കെയിലും എല്ലാ സമയങ്ങളിലും നിന്റെ ദൈവത്വത്തിന്റെ തെരുവുകളുടെ കീഴിൽ എന്നേക്കും ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ആമേൻ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്.